ഹലോ, ഫിന ലൈനിലാണ്ടല്ലേ?
ഉണ്ട് രൂപ.
സങ്കീർത്തനം നമുക്ക് വായിച്ചു തുടങ്ങാം. ഓരോന്ന് ഏതാ സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് 8 മണിയാവുമ്പോ ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോളാം.
ഓക്കെ,
ഓക്കെ. എങ്ങാണ്ട് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ആ ഈവനിങ് സാംസ് തീർന്നാല് ഏതെങ്കിലും ഒരെണ്ണം ഒന്നാമത്തെ മുതല് ജസ്റ്റ് ഒന്ന് തുടങ്ങിയാൽ മതി. അപ്പോഴത്തേക്ക് 8 മണിയാവും.
ഓക്കെ
ഓക്കെ.
അൻപത്തൊന്നാം സങ്കീർത്തനം. ദൈവമേ നിരതേ കൃപവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. എന്റെ കരുണയുടെ ബോധ പ്രകാരം എന്റെ ലംഘനങ്ങളെയും മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഷാബോസിന്റെ ക്ലാസ്സിന് മുൻപായിട്ട് നമ്മൾ ഈ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണല്ലോ. അപ്പോഴ നമുക്ക് ചേർന്ന് എത്രമാത്രം ദൈവസന്നിധിയിൽ മുട്ടമ്മേൽ നമുക്ക് പ്രാർത്ഥിക്കാവോ അത്രയും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഉപവാസത്തിന്റെ ദിവസങ്ങളിലൂടെ. അപ്പൊ ആദ്യം ഒരു കൗമ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങളൊന്ന് പങ്കുവെക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട ഷാബു അച്ഛനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛന് ക്ലാസ് ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം കൗമ നമസ്കരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി ആദ്യം മുതൽ നിൽക്കും തന്നെ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദൈവനും ബ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിനതിരുതാംങ്ങളോടും ക്ഷണിക്കണമേ. ശേഷിയിലേക്ക് ഞങ്ങളെ
പ്രവേശിപ്പിക്കരുത്.
സുഖനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നടത്തുന്നു.
ഷീന 102-ാമത്തെ സങ്കീർത്തനം വായിച്ചാട്ടെ. ഷീന
102-ാം സങ്കീർത്തനം. യഹോവേ എന്ന പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ ഇരിക്കുന്ന നാളിൽ ദൈവത്തിന് ശുദ്ധമറലണമേ. എന്റെ നാളുകൾ പോലെ കഴിഞ്ഞു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു. എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. വീട്ടിൻമൂളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചീറ്റുന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ആവുന്നു. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവേ നേക്കുമുള്ളവൻ. നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. ഞങ്ങളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോ സിയോനിൽ യഹോവയുടെ നാമത്തെയും യെരുശലേമിൽ അവന്റെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതിന് ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും യഹോവ തന്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൻ പാർത്തുവല്ലോ. അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ക്ഷയിപ്പിച്ചു. അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും. അവ മാറിപ്പോവുകയും ചെയ്യും. നീയോ അനന്യനാകുന്നു. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ നിലനിൽക്കും. ദൈവമേ നിനക്ക് യോഗ്യമാവുന്നു. ഭാരത് മോൻ.
ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ വളരെയേറെ ഒരു പ്രതിസന്ധിയിലൂടെ ലോകം മുഴുവൻ കടന്നു പോവുകയാണ്. ഈ വൈറസ് ബാധ മൂലം നല്ല ഒരു ഭീതിയിലാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുമൊക്കെ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒരുപക്ഷെ രോഗികളായിട്ടുള്ളവരുണ്ടാകാം. എന്നാല് അതോടൊപ്പം അതിനേക്കാൾ ഇച്ചിരി കൂടുതലോ നമുക്ക് മാനസിക പ്രയാസം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ആദര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാര്, സഹോദരിമാരും സഹോദരന്മാരും കുറച്ചെങ്കിലും പേരൊക്കെ. അവര് ജോലി നിബന്ധമായിട്ടും ചെയ്യേണ്ടി വരുന്നു. അവർക്ക് ആവശ്യമായ സുരക്ഷകളൊക്കെ പലപ്പോഴും ലഭിക്കുന്നില്ല. നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയായിട്ട് കടന്നു പോകുന്നത്. നമ്മള് നിസാരം കയ്യിൽ ഇച്ചിരി സോപ്പിട്ട് കഴുകി കളഞ്ഞാൽ പോകാവുന്ന ഒരു വൈറസ് ആണ്. പക്ഷെ അത് ലോകത്തെ മുഴുവനിപ്പം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്, എല്ലായിടത്തും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൈജീൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതൊന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ സമയം ഇവിടെ നഷ്ടപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ തക്കവണ്ണം ഇടയാകട്ടെ. എന്നാൽ ഈ ദിവസങ്ങളിൽ പലർക്കും ദൈവാലയത്തിൽ പോയി ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന അവസരത്തില് രണ്ട് സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ഒന്ന്, ദൈവാലയത്തിൽ നിന്ന് അത് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ചുമ്മാതെ കവച്ചാലിങ്ങനെ ജാരിക്കിടന്നുകൊണ്ട് കട്ടൻ കാപ്പിയും കുടിച്ച് കടലയും തിന്ന് ഇത് കാണുന്ന, അതിനുവേണ്ടിയല്ല ലൈവ് ടെലികാസ്റ്റ്. നിങ്ങൾ എങ്ങനെ ദൈവാലയത്തിൽ നിൽക്കുമോ ആ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കിയിട്ട് അവിടെ അച്ഛൻ കുമ്പിടുമ്പോഴും നിങ്ങൾക്ക് കുമ്പിടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ കൈ മലർത്തി പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കുരിശ് വരയ്ക്കേണ്ട സമയത്ത് കുരിശ് വരച്ച് അങ്ങനെ അതുമായിട്ട് യൂണിറ്റിയിൽ പോകേണ്ടത്. അതുകൊണ്ട് പള്ളിയിൽ നടക്കുന്ന ലൈവ് ടെലികാസ്റ്റിംഗ് നമ്മുടെ ലിവിംഗ് റൂമിൽ എങ്ങനെയെങ്കിലും എത്തി അതിനെ നിസ്സാരവൽക്കരിച്ച് കണ്ടുപോകരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല. അത് കാണാതിരിക്കുന്നു എങ്കിൽ, ഒന്നെങ്കിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അതിനോട് താതാത്മ്യപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ നിങ്ങളത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു നിർദ്ദേശം. അത് നല്ല പോസിറ്റീവ് സെൻസിൽ നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നവരിനെയും ലൈവ് ടെലികാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നമ്മൾ ഈ പലപ്പോഴും മൊത്തത്തിൽ ഒരു ക്വാറന്റൈൻ പീരീഡ്, നമുക്ക് അസുഖം ഉണ്ടായിട്ടോ ഒന്നും ആയിരിക്കുകയല്ല, പക്ഷെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെയും ഇപ്പൊ എല്ലാ സ്റ്റേറ്റുകളിലും ഒക്കെ ഗവർണർമാരുടെ നിർദ്ദേശമൊക്കെ കൊണ്ട് ലോക്കൗട്ടായ സ്റ്റേറ്റുകളുണ്ട്, അതല്ലാതെ സ്റ്റേറ്റ് ഹോം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇപ്പം എന്റെ സ്റ്റേറ്റ് മിഷിഗണിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അത് കരുതേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ദൈവാലയത്തിൽ ഗ്യാതറിങ് സാധിക്കുന്നില്ല. അപ്പൊ ദൈവാലയത്തിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ, ഒരച്ഛൻ എഴുതിയിരുന്ന ചില കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങൾ പൊതുവായിട്ട് ഒന്ന് പറഞ്ഞു തരികയാണ്. അതിൽ സഭയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആയിട്ടൊന്നും അങ്ങനൊന്നും അല്ല എടുക്കരുത്, ഇതൊരു നിർദ്ദേശങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നു. പൊതു അറിവിലേക്ക് എല്ലാ ദിവസവും സങ്കീർത്തനവും വചനപാരായണവും യാമപ്രാർത്ഥനയും നമ്മൾ ചെയ്യണം. പിന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്യണം, പരസ്പരം എല്ലാവരും സഹായിക്കണം. നമ്മൾ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങൾ, അലസമായിട്ട് എപ്പോഴും കിടന്നുറങ്ങുക, സിനിമ സീരിയൽ ഇവ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, അതെല്ലാം ഒഴിവാക്കണം. പിന്നെ മനുഷ്യനെ കൊള്ളാവുന്ന അല്പ വിനോദമൊക്കെ ആകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരം പഴി പറയരുത്, സ്നേഹിക്കണം, പരസ്പരം ധൈര്യപ്പെടുത്തണം. നമുക്ക് ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തിയിൽ അവരെ ബലപ്പെടുത്തണം. അന്നന്നത്തെ സുഖവും ദുഃഖവും നമുക്ക് മതി എന്ന് നമ്മുടെ കർത്താവിന്റെ വചനം ഉച്ചരിച്ച് ധൈര്യപ്പെടണം. വീടുകള് ഗാർഹിക സഭകളായി ദൈവം പുനരുദ്ധരിച്ച് ജീവൻ വെച്ച് കുളിർപ്പിക്കുന്ന അവസരത്തിന് വിധേയപ്പെടണം. അത് ആദ്യം തൊട്ടേ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ അറിയാലോ, വീട്ടിലെ സഭകൾ. അതിപ്പം നിങ്ങൾക്ക് ആ വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. ഉള്ളത് പങ്കുവെച്ച് സംതൃപ്തിപ്പെടണം. ഉള്ളവന്റെ കുറ്റം, ശിക്ഷാവിധി, അവരുടെ നാശം. എനിക്ക് തോന്നുന്നു ഈ ഒറ്റയ്ക്കിരിക്കുമ്പം ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞതുപോലെ, എന്തെങ്കിലുമൊക്കെ കുഴപ്പമൊന്നും ഇല്ലാത്തവന്റെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളവന്റെ കുറ്റവും അവന്റെ ശിക്ഷാവിധി, അവരുടെ നാശവും, എപ്പോഴും മനസ്സിൽ ചിന്തിച്ചും പറഞ്ഞും ന്യായവിധി നടത്തിയും സ്വയം നശിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. രണ്ടാമത്തെ കാര്യം, നിർബന്ധമായും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കേണ്ടതായ ദിവസങ്ങളെ, പ്രത്യേകിച്ച് ഞായറാഴ്ച, 40-ാം വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ സാധാരണ യാമപ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കുമൊപ്പം വിശുദ്ധ കുർബാന നടത്തുന്ന സമയം പ്രഭാത പ്രാർത്ഥന, സ്ലീബ നമസ്കാരം എല്ലാവരും ചേർന്ന് ഭവനത്തിൽ ഒരു സ്ലീബായും ഇടതും വലതും രണ്ടും മെഴുകുതിരികളും കത്തിച്ചു വെച്ച്, അങ്ങനെ സാധിക്കുമെങ്കിൽ, അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആരാധന നടത്തുക. 6 മണിയുടെ നമസ്കാരം വരത്തേച്ചതിന് ശേഷം വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ചൊല്ലുന്ന നിന്മാതാവ് വിശുദ്ധന്മാരെന്നുള്ള വിശുദ്ധ സേവറിയസിന്റെ മാനീസ ചൊല്ലി ഒരു കൗമ വിശ്വാസ പ്രമാണത്തിന് നടത്തുക. സാധിക്കുമെങ്കിൽ മുതിർന്ന ആള് കുക്കിലിയോനിലെ എഗ്ബോ മുതലുള്ള ഭാഗം ചൊല്ലിയാൽ മതിയാവും. അതല്ലെങ്കിൽ അതിനകത്ത് എഗ്ബോയും ബോവുസോയും മാത്രം ചൊല്ലാമെങ്കിൽ അങ്ങനെ ചെയ്യുക. തുറന്ന് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ തുടങ്ങി സ്വർഗസ്വനായ പിതാവെ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലി എല്ലാവരെയും മനസ്സല്ലെങ്കിൽ ചെറിയ വാക്കുകളിൽ ദൈവപ്രസാദം ഉണ്ടാകുമാറ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. മറ്റൊന്ന്, പ്രത്യേക ശുശ്രൂഷകളുള്ള ദിവസങ്ങൾ നമുക്ക് ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്ന അത് ഓശാന മുതല് ഉയർപ്പ് വരെയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളില് മേൽ പറഞ്ഞതിനൊപ്പം നിങ്ങളുടെ കൈവശമുള്ള ഓശാന ശുശ്രൂഷയുടെ പാട്ടുകളെല്ലാം നിങ്ങൾക്ക് പാടാം. ഇപ്പൊ ഒലിവീന്തൽ തലകളെടുത്ത് ഓശാന തുടങ്ങിയ പാട്ടുകളില്ല, നമുക്കറിയാവുന്ന പാട്ടുകളെല്ലാം വീട്ടിലെല്ലാവരും കൂടെ ആ അന്തരീക്ഷത്തിൽ നിന്ന് പാടാം. പിന്നെ കഷ്ടാനുഭാഴ്ചയാകുന്ന സമയത്ത് യാമപ്രാർത്ഥനകൾ മുഴുവൻ അതാത് യാമങ്ങളിൽ ധ്യാനിച്ച് പാടി സ്തുതിക്കാം. പെസഹ ദിവസം ഇതോടൊപ്പം നമ്മുടെ ഭവനങ്ങളിൽ പണ്ടുണ്ടാക്കുമായിരുന്ന പെസഹാപ്പം കുഴച്ച് അതിലൊരു ഓല കൊണ്ട് കുരിശടയാളം വരുത്തി അത് പുഴുങ്ങി മുതിർന്ന ആള് പ്രാർത്ഥിച്ച് പരസ്പരം പങ്കുവെച്ച് ദൈവത്തെ വാഴ്ത്തണം. ദുഃഖ വെള്ളിയാഴ്ചയുടെ യാമപ്രാർത്ഥനകളെല്ലാം അതാത് സമയങ്ങളിൽ ഉപവാസത്തോടെ വീട്ടിൽ നടത്തണം. ദുഃഖശനിയും അതുപോലെ യാമപ്രാർത്ഥനകളെല്ലാം നടത്തണം. ഈസ്റ്ററിന്റെ സമയത്ത് അത് നമുക്ക് സന്തോഷത്തിന്റെ പെരുന്നാളാണ്, അന്ന് ഇതേ മുറയിലുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഈസ്റ്റർ അപ്പം പ്രാർത്ഥിച്ച് പങ്കിടാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ ഈ വർഷം നമുക്ക് വലിയ ആഘോഷങ്ങളായിട്ടോ മൃഷ്ടാന്ന ഭോജനമായിട്ടോ ഒന്നും പോകാതിരിക്കുക എന്നുള്ളത് വ്യക്തിപരമായ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്നു. പിന്നീട് ഒരു ചെറിയ അംശം അല്പത്തിലുള്ളത് മാറ്റിവെക്കണം. നമുക്ക് ദൈവം ജീവൻ തിരിച്ചു തന്നാൽ, ഞാൻ വീണ്ടും ക്ലോസ് പറയുന്നു, നമുക്ക് ദൈവം ജീവൻ തിരിച്ചു തന്നാൽ അത് കഷ്ടത മാറുമ്പോൾ, പുറത്തിറങ്ങാറാകുമ്പോൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനായിട്ട് ഉപകരിക്കും. അതൊരു ഇതൊരു ഒരു സ്പിരിച്വൽ ഗൈഡ് ലൈൻ എന്നുള്ള രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഇത് മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അത് കൂടുതൽ നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യുക. പിന്നീട് പുരോഹിതന്മാര് മാത്രം ചെയ്യേണ്ടതായ ചില കർമ്മങ്ങളുണ്ട്. ഇപ്പൊ ശുഭോല ചൊല്ലുക, അല്ലെങ്കിൽ അറിവുകേടുകൊണ്ട് അതൊന്നും വീട്ടിൽ ചെയ്യുകയോ അവരെ മാത്രം ചൊല്ലേണ്ടതായ പ്രാർത്ഥനകളൊന്നും ചൊല്ലുകയോ ചെയ്യരുത് എന്നുള്ളതും കൂടെ ഉറപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവസേനയെ സമർപ്പിക്കുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുകയായിരുന്നു. നമ്മൾ ഈ സമയങ്ങളിലെല്ലാം ആ സമയം മിസ് ചെയ്യുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ 60, 70, 80 ഒക്കെ ഉള്ളവരുടെ ജീവിതത്തിൽ പോലും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അത് വളരെ പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടി അത് ഭംഗിയായിട്ട് നിർവഹിക്കേണ്ടത് വേണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നൊരു ചെറിയ ഭാഗം വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ദാനിയേലിന്റെ പുസ്തകം 9:15-19 അഞ്ചു വാക്യങ്ങൾ. നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നു. ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം ഉണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു, ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവെ, നിന്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിന്റെ കോപവും ക്രോധവും നിന്റെ വിശുദ്ധ പർവ്വതമായ യെരുശലേം നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരുശലേമും നിന്റെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്നയായി തീർന്നിരിക്കുന്നുവല്ലോ. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കുമാറാക്കണമേ. എന്റെ ദൈവമേ, ചെവി ചായച്ച് കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ, കേൾക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ. നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബറഹിമ 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 21 ദിവസം. 21-ന്റെ അനേകം പ്രത്യേകതകൾ നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ. ഇവിടെ ദാനിയേൽ ചെയ്ത കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ ദുഃഖിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിലൊന്നും ഞാൻ സ്വാദു ഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞു ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഒരു വലിയ ജാഗരണത്തിന്റെയും വലിയ നോമ്പ് കഷ്ടാനുഭവത്തിന്റേതും ഒക്കെയാണ് ആ കഷ്ടം. ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്. അതിൽ നിന്ന് ദൈവം വിമുക്തി നമുക്ക് നൽകുക തന്നെ ചെയ്യും. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന് സമർപ്പിക്കും. ദൈവം എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബലഹീനരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം.
നമുക്ക് നമ്മുടെ തലകളെ വണങ്ങി ഇതിവും പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. യെശയ്യാപ്രവാചകൻ പറയുന്ന പോലെ, ഉറക്കെ നിലവിളിക്കുക, അടങ്ങിയിരിക്കരുത്. കാഹളനാദം പോലെ ഉറക്കെ നിലവിളിച്ച് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സ് ദിവവും പാകെ സമർപ്പിക്കാം. ഹൃദയം നുറുങ്ങിയ ർക്ക് സമീപസ്ഥൻ എന്നുള്ള വാക്കോർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. അൻപുടയോനേർനാദം ആവേശത്താലിയാജിക്കും അടിയാരെ തള്ളിടൽ കർത്താവേ കാരുണ്യതാ കനിവടിയാരിൽ ചെയ്യണമേ നന്മ നിറഞ്ഞോനേ എൻ്റെ തിന്നകളെ നീയോർക്കരുതേ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ലോകം മുഴുവനും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഉറക്കെ നിലവിളിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെയും ഞാൻ എന്ന ഭാവത്തിൽ അഹങ്കരിച്ചിരുന്ന ലോകം, ദൈവത്തിന് അതീതരായി ഞങ്ങൾ ജീവിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന ലോകം, എന്തു വന്നാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിച്ച ലോകം, ഞങ്ങൾ വെറും 0 ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ, നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഭീതി ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് നാഥ. എവിടെ നോക്കിയാലും മരണം മാത്രമേ കാണുന്നുള്ളൂ ദൈവമേ. എവിടെ നോക്കിയാലും കണ്ണുനീരും കഷ്ടതകളും മാത്രമേ കാണുന്നുള്ളൂ നാഥ. എവിടെ നോക്കിയാലും അനാഥരായ ആൾക്കാരുടെ വേദനകൾ കാണുന്ന ദൈവമേ, എങ്ങോട്ടാണ് ഈ അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയില്ല നാഥ. ദൈവമേ, നോഹ അങ്ങയ്ക്ക് യാഗമർപ്പിച്ചപ്പോൾ അതിന്റെ സുഗന്ധം അവിടുന്ന് സ്വീകരിച്ച് മഴയാൽ ഞാൻ ലോകത്തെ നശിപ്പിക്കില്ല എന്ന് വാഗ്ദാനം നൽകിയ ദൈവമേ, ഈ ലോകത്തെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സൊദോം ഗൊമോറയിൽ 10 നീതിമാന്മാർ ഉണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കില്ല എന്നറിയ ദൈവമേ, ബലഹീനരായ അടിയങ്ങൾ നീതിമാന്മാരല്ല എങ്കിൽ പോലും ഞങ്ങളുടെ കണ്ണുനീരുകളും പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കണമേ, കൈക്കൊള്ളണമേ നാഥ. അവിടുന്ന് ഞങ്ങളെ നശിപ്പിക്കല്ലേ കർത്താവെ. ഈ ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവെ എന്റെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ദൈവവചനം ഞങ്ങൾ ഓർക്കുകയാണ്, നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങൾ വീണാലും വലത്തുഭാഗത്ത് 10,000 വീണാലും അവർ ഒന്നും നിങ്ങളെ കടുക്കയില്ല കർത്താവെ. ഒന്നും തന്നെ ഈ ലോക ഞങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ഈ ബാധയെ അവിടുന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂരൂരിൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ ഏകനല്ല, എന്റെ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് നാഥ. ദൈവമേ, അവിടുന്ന് ഈ ലോകത്തെ അറിയണമേ, ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ, ഈ ലോകത്തെ ശക്തീകരിക്കണമേ. മരണം ദിനം പ്രതി കൂടുന്നു നാഥ. ചൈനയിലും ഇറ്റലിയിലും ഇപ്പം ദൈവമേ ഞങ്ങളുടെ US മരണസംഖ്യ ക്രമാതീതമായി വളരുന്നു. അനേകർ രോഗത്തിലേക്ക് കടന്നു പോകുന്നു. ആശ്രയിപ്പാൻ ആരുമില്ലാതെ ഭരണ നേതാക്കൾ കൈയൊഴിയുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നവർ വിലപിക്കുന്നു. ഞങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രങ്ങളൊന്നും കർത്താവ് ഞങ്ങൾ ഉപകരിക്കുന്നില്ല. എങ്കിലും നിത്യനായൊരു വൈദ്യൻ, നിത്യനായൊരു ശാസ്ത്രജ്ഞൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ മുകളിലുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബാധയെ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമേ നാഥ. ദാവീദ് ദാനിയേല് 3 ആഴ്ചക്കാലം പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, ഈ സമയം ഞങ്ങൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ബാധയെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ. ലോകത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ നാഥ. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ അടിമത്തത്തിൽ കിടക്കുമ്പോൾ കർത്താവെ, ബാധകൾ കാരണം ഫറവോന്റെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ ഒരുമ്പെടുമ്പോൾ മോശ പ്രാർത്ഥിച്ച ബാധയെ മാറ്റിയതുപോലെ കർത്താവെ, ഇന്ന് അനേകർ വായിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളാൽ ഈ ബാധയെ ഞങ്ങളിടയിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ മരണപ്പെട്ടു, അനേക കുടുംബങ്ങൾ അനാഥമായി. കർത്താവെ, നിരാശയുടെ കുഴിയിൽ കഴിയുന്നു, ആരും ഞങ്ങൾക്ക് പരിചയമില്ല നാഥ. എങ്കിൽ പോലും അവരുടെ വേദനകളെല്ലാം എന്റെ വേദനയായിട്ട്, ഞങ്ങളുടെ വേദനയായിട്ട് കരുതുകയാണ് നാഥ. ശക്തീകരിക്കണമേ നാഥ, ബലപ്പെടുത്തണമേ. അനേകർ കർത്താവ് ശുശ്രൂഷിക്കാൻ തക്കണം. ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റു മെഡിക്കൽ ടീം, അവരൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരൊക്കെയും പ്രവർത്തിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ അത്ഭുതകരം അവിടുന്ന് നീട്ടി അവരൊക്കെയും അനുഗ്രഹിക്കണമേ നാഥ. നല്ലൊരു നാളേക്കുള്ള വാർത്ത കേൾക്കാൻ തക്കണം. ദൈവമേ, ഈ ബാധ കംപ്ലീറ്റ് മാറിപ്പോയി എന്ന് കേൾക്കാൻ തക്കണം. ബലഹീനം ഞങ്ങൾ ഒരുക്കണമേ. അതുവഴി എന്റെ ദൈവം എല്ലാറ്റിനും മതിയായവനാണ്, എല്ലാറ്റിനും വലിയവനാണ് എന്നൊരു സാക്ഷ്യം നാളെ എനിക്ക് ഉറക്കെ പറയാൻ തക്കണം. ഞങ്ങൾക്ക് ഉറക്കെ ഘോഷിക്കാൻ തക്കണം. ഞങ്ങൾ ഒരുക്കണമേ. പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല നാഥ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ദിവസങ്ങൾ കൂടി പാഷമിക്കുകയൊക്കെ കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങൾക്കിതെല്ലാം നഷ്ടപ്പെടുകയാണ്. എങ്കിൽ പോലും നിരാശരാകുന്നില്ല നാഥ. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. കർത്താവെ, പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഉത്തരമറിയണമേ. ഞങ്ങൾ നിനക്ക് നിരപിതാൻ പരിശുദ്ധ ദ്രോഹായിരിക്കും. സ്തുതിയും സ്തോത്രം എന്നെന്നും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
താങ്ക് യു വെരി മച്ച് ശശാ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും ദേശങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. തുടർന്ന് അച്ഛന്റെ ക്ലാസ് നടക്കുക.
താങ്ക് യു ശശാ. തൃത്തനാമം മാത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയരെ, ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനാണ് ദൈവത്തിനോട് സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്റെ മിഷൻ പ്രവർത്തനം കഴിഞ്ഞതിനു ശേഷം യെരുശലേമിലേക്ക് വരികയും യെരുശലേമിൽ ദേവാലയത്തിൽ വെച്ച് യഹൂദന്മാർ അവനെ പിടിച്ച് അടിച്ചു കൊല്ലുന്ന ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ സഹസ്രാധിപനും ശതാധിപനും പടയാളികളും വന്ന് പൗലോസിനെ രക്ഷപ്പെടുത്തി കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. കോട്ടയുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് പൗലോസ് ലീഹ സഹസ്രാധിപന്റെ അനുവാദത്തോടുകൂടി യഹൂദ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ശൗലായ താൻ എങ്ങനെ പൗലോസായി എന്ന് വിവരിക്കുന്നു. എന്നാൽ ആ പ്രസംഗത്തിനിടയിൽ ജനങ്ങള് പ്രശ്നിക്കേണ്ട എന്ന് പറഞ്ഞ് അവനെ കൊല്ലുക എന്ന് ആർത്ത് വിളിച്ച് എതിർക്കുകയാണ്. ഉടൻ തന്നെ സഹസ്രാധിപൻ പൗലോസിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചാട്ടവാറുകൊണ്ട് അടിച്ച് അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പൗലോസ് റോമാക്കാരനാണ് എന്ന് മനസ്സിലാക്കിയ സഹസ്രാധിപൻ ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറുന്നു. പിറ്റേ ദിവസം പൗലോസിനെ സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ കൊണ്ടുവരികയാണ് വിസ്തരിക്കാൻ തക്കവണ്ണം. സന്നദ്ധരി സംഘത്തിൽ വന്ന പൗലോസ് ലീഹ തന്റെ ഭാഗം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ മഹാപുരോഹിതനായ അനന്യാസ് അദ്ദേഹത്തെ എതിർക്കുകയാണ്. അവസാനം സന്നദ്ധരി സംഘം തന്നെ കൊല്ലും എന്നുള്ള സിറ്റുവേഷൻ പൗലോസ് മനസ്സിലാക്കി. സന്നദ്ധരി സംഘത്തിൽ രണ്ട് ഗ്രൂപ്പുകാരാണ്, പരീശന്മാരും സാധുക്കരും. അതുകൊണ്ട് പൗലോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, ഞാനൊരു പരീശനാണ്. മരിച്ചവരുടെ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയെ പറ്റി ഞാൻ പ്രസംഗിച്ചതിനാലാണ് എന്നെ ഇവിടെ വിസ്തരിക്കാൻ കൊണ്ടുവന്നത് എന്ന് പറയുന്നു. പരീശന്മാര് പുനരുദ്ധാനത്തിലും ആത്മാവിലും ദൂതന്മാരും വിശ്വസിക്കുന്നു, സാധുക്കരാകട്ടെ ഇതിൽ വിശ്വസിക്കുന്നുമില്ല. അതിന്റെ പേരിൽ അവിടെ ഒരു ഭിന്നത ഉണ്ടാകുകയാണ്. പൗലോസിനെ പരീശന്മാര് സപ്പോർട്ട് ചെയ്യുമ്പോൾ സാധുക്കർ എതിർക്കുകയാണ്. അവർ തമ്മിൽ ഭിന്നതയുണ്ടായി, അത് ഭിന്നത കലഹത്തിലേക്ക് കടക്കുന്നു. അവിടുന്ന് പൗലോസിനെ കൊല്ലപ്പെടുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വീണ്ടും സഹസ്രാധിപൻ വന്ന് പൗലോസിനെ കോട്ടയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതുവരെ യഹൂദന്മാർ കാത്തിരിക്കുകയായിരുന്നു പൗലോസിന് എന്ത് ശിഷ്യയാണ് കിട്ടുന്നത് എന്നുള്ളത്. പൗലോസ് വീണ്ടും സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ രക്ഷപ്പെട്ടു പോയെന്നറിഞ്ഞപ്പോൾ യഹൂദന്മാർ കൂട്ടം കൂടി അവനെ കൊല്ലുന്നിടം വരെ യാതൊന്നും ഭക്ഷിക്കയില്ല എന്ന് ശബ്ദമെടുക്കുകയാണ്. 40 അധികം യഹൂദന്മാരാണ് അങ്ങനെ ശബ്ദം കേട്ടത്. അതിനുശേഷം ഈ യഹൂദന്മാർ ഈ ശബ്ദം ഏറ്റെടുത്തവർ പുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ വന്ന് പറഞ്ഞു, പൗലോസിനെ വെളിയിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, കൊണ്ടുവന്ന് വരുന്ന വേളയിൽ ഞങ്ങൾ അവനെ കൊന്നോളാം, അങ്ങനെ ഞങ്ങളുടെ ശബ്ദം നിറവേറ്റാം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് മഹാപുരോഹിതന്മാർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് വീണ്ടും യഹൂദന്മാർ തന്നെ പ്ലാൻ കൊടുക്കുകയാണ്, സന്നദ്ധരി സംഘത്തിന് മുമ്പാകെ ഒന്നുകൂടെ വിസ്തരിക്കാൻ തക്കോണം പൗലോസിനെ അയക്കുവാൻ സഹസ്രാധിപനോട് പറയുക, അങ്ങനെയെങ്കിൽ സഹസ്രാധിപൻ അയച്ചോൾ എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വേളയിൽ ഞങ്ങൾ പൗലോസിനെ കൊല്ലാം. പക്ഷെ അവരുടെ ഈ ഡിസ്കഷൻ മുഴുവനും പൗലോസിന്റെ പെങ്ങടെ മകൻ അടുത്ത് നിന്ന് കേൾക്കുകയാണ്. അവൻ ഈ വിവരം ഉടനെ പൗലോസിനെയും അതിനുശേഷം ശതാധിപൻ വഴി സഹസ്രാധിപനെയും അറിയിക്കുന്നു. അപ്പോൾ പൗലോസ് കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കിയ സഹസ്രാധിപൻ ആ രാത്രി തന്നെ പൗലോസിനെ കൈസരിയിലെ ഗവർണറുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ലെറ്ററും കൊടുത്തയക്കുകയാണ്, പൗലോസ് റോമാക്കാരനാണ്, അവനെ കൊല്ലാൻ തക്കണം യഹൂദജനം ശ്രമിച്ചു, ഞാൻ അവന്റെ കേസ് എന്താണെന്നറിയാൻ തക്കണം സന്നിധി സംഘത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അവിടെയും സ്പ്ലിറ്റ് ഉണ്ടായി, കലഹമുണ്ടായി എന്നല്ലാതെ തീരുമാനമെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി. അങ്ങനെ ലെറ്ററും കൊണ്ട് പൗലോസിനെ കൈസരിയിൽ എത്തുന്നു. കൈസരിയിലെ ഗവർണറായ ഫെലിക്സ് അത് വായിച്ചു. പൗലോസ് തന്റെ പരിധിയിൽപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. വാദികൾ വന്നതിന് ശേഷം വിസ്തരിക്കാം എന്നുള്ള രീതിയിൽ പൗലോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ഈ ആഴ്ചയിൽ ഗവർണറിന് മുമ്പാകെ പൗലോസിനെ വിസ്തരിക്കുന്നതാണ് 24 അധ്യായത്തിലുള്ളത്. നമുക്ക് ബൈബിൾ വായിക്കാം. 24 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ.
5 കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടി വന്ന് പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുൻപാകെ അന്യായം ബോധിപ്പിച്ചു. അവനെ വിളിച്ചാറെ തെർത്തല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, രാജശ്രീ ഫെലിക്സെ, നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു. എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്ന് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസറായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ ദേവാലയം പീഡിപ്പാനും ശ്രമിച്ചു. അവനെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു. എങ്കിലും സഹസ്രാധിപനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവന്റെ വാതിലുകൾ എന്റെ മുൻപാകെ വരുവാൻ കൽപ്പിച്ചു. നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും. അത് അങ്ങനെ തന്നെയെന്ന് യഹൂദന്മാരും യോജിച്ചു പറഞ്ഞു.
പൗലോസിനെ അങ്ങനെ കൈസര്യയിലേക്ക് കൊണ്ടിരിക്കുകയാണ്, ഗവർണറുടെ അടുക്കൽ വിസ്തരിക്കാൻ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കേസ് സന്നദ്ധ സംഘത്തിന് മുമ്പാകായിരുന്നു, ഇപ്പൊ അത് സിവിൽ കേസായിട്ട് മാറ്റിയാലാണ് ഇവിടെ കൊണ്ടിരുന്നത്. പൗലോസിലേ കൊണ്ടുവന്നു, 5 ദിവസം കഴിഞ്ഞിട്ടാണ് വാദികൾ എത്തുന്നത്. 2 റീസണും പറയുന്നുണ്ട്. 1, പൗലോസിനെ അവിടുന്ന് അയച്ച സഹസ്രാധിപൻ യഹൂദന്മാരുടെ ഈ വിവരം പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് യഹൂദന്മാർ കണ്ടുപിടിച്ച് പൗലോസ് എന്തി എന്ന് തിരക്കി കണ്ടുപിടിച്ചിട്ടാണ് അറിയുന്നത്, ഗവർണറുടെ അടുക്കലാണെന്ന് അറിയുന്നത്. 2 റീസൺ, സഹസ്രാധിപൻ പൗലോസിനെ എവിടേക്ക് അയച്ചു എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് യഹൂദന്മാരോട് പറഞ്ഞത്. അതിനുശേഷം 3 ദിവസത്തെ ഒരു വലിയ പ്ലാനോടുകൂടിയാണ്, പ്രീ പ്ലാനോടുകൂടിയാണ് യഹൂദന്മാര് ഗവർണറുടെ അടുക്കൽ എത്തുന്നത്. അങ്ങനെ 5-ാം ദിവസം വാദികള് എത്തുകയാണ്. വാദികളായിട്ട് വന്നവര് 3 ഗ്രൂപ്പാണ്. 1, ഹൈപ്രീസ്റ്റ് മഹാപുരോഹിതൻ. 2, മൂപ്പന്മാർ എൽഡേഴ്സ്. 3, തിർത്തുല്യോസ്. ആദ്യത്തെ ആളെന്ന് ഹൈപ്രീസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു പൗലോസിന്റെ സന്നദ്ധ സംഘത്തിൽ പറയാൻ തുടങ്ങുമ്പോൾ അവന്റെ ചെകിട്ടത്തടിക്കാൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒരു ഹൈപ്രീസ്റ്റ് ഇവിടെ വന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2-3 റീസണുണ്ട്. 1, ഗവർണറുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് ഗവർണർ പറഞ്ഞിട്ടായിരിക്കാൻ വന്നത്. അതല്ലെങ്കിൽ സന്നദ്ധ സംഘത്തിന്റെയും ഹൈപ്രീസ്റ്റും ഒക്കെ അവർ വന്നത് ഗവർണറെ പ്രഷർ ചെയ്യാൻ വേണ്ടിയാണ്. വേറെ റീസൺ പറയുന്നത്, സന്നദ്ധ സംഘത്തിന് മുമ്പാകെ പൗലോസിന്റെ ചെകിട്ടത്തടിക്കാൻ പറയുമ്പോൾ പൗലോസ് തിരിച്ച് അനന്യാസിനോട് പറയുന്നുണ്ട്, വെള്ളദേശ ചുവരെ ദൈവം തന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ദേഷ്യം പൗലോസിനോട് ഈ ഹൈപ്രീസ്റ്റിനുണ്ട്. അതുകൊണ്ട് ആ ദേഷ്യം കൂടെ തീർക്കാൻ തക്കവണം അവനെ എങ്ങനെയെങ്കിലും കുറ്റം വിധിക്കണം, അവനെ കൊല്ലണം എന്നുള്ള പ്ലാൻ ഉടനെ വന്നത്. ഒരു കാര്യം ഉറപ്പാണ്, തന്റെ അധികാര ദുർവിനിയോഗമാണ് ഇവിടെ ഈ മഹാപുരോഹിതൻ ചെയ്യുന്നത്. കാരണം സന്നദ്ധ സംഘത്തിന്റെ ഒരു ലീഡറാണ് അദ്ദേഹം. ഡയറക്റ്റ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ കേസ് അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന് വേണ്ടി പറയുന്നവർക്കും യേശുക്രിസ്തുവിന്റെ ഫോളോവേഴ്സിനും താക്കീതായി എങ്ങനെയെങ്കിലും പൗലോസിനെ കൊല്ലണം, അതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഹൈപ്രീസ്റ്റ് വന്നു എന്ന് പറയുന്നത്. എന്നാൽ ചരിത്രകാരന്മാർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇതൊരു പ്രവചന പൂർത്തിയാണ്. അതായത് മാലാഖി പ്രവചനം, ഒരു മാലാഖി തന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, മാലാഖി 2:7-8 അവിടെ പറയുന്നതാണ്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. നിങ്ങളോ വഴിവിട്ടു മാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മാലാഖി chapter 2:7-8. ഫോർ ദ ലിപ്സ് ഓഫ് എ പ്രീസ്റ്റ് ഷുഡ് കീപ് നോളജ് ആൻഡ് പീപ്പിൾ ഷുഡ് സീക്ക് ദ ലോ ഫ്രം ഹിസ് മൗത്ത് ഫോർ ഹി ഈസ് ദ മെസഞ്ചർ ഓഫ് ദ ലോർഡ് ഓൾ മൈറ്റി ബട്ട് യു ഹാവ് ഡിപ്പാർട്ടഡ് ഫ്രം ദ വേ യു വേക്കൻ മെനി ഇൻ ദ ലോ ആൻഡ് കറപ്റ്റഡ് ഇൻ ദ കവനന്റ് ഓഫ് ലേവി. അപ്പൊ ഈ ഒരു നിയമം ഇന്നിവിടെ പൂർത്തിയായെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പരിജ്ഞാനം സൂക്ഷിക്കേണ്ട, അറിവ് കൊടുക്കേണ്ട മഹാപുരോഹിതൻ ഇന്ന് തെറ്റിച്ചിട്ട് ലേവിയുടെ നിയമം, ലേവിയ പുരോഹിതന്റെ നിയമം ഇവിടെ അദ്ദേഹം ഇതുവഴി തെറ്റിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എനിവേ, അദ്ദേഹം വന്നു, ഹൈപ്രീസ്റ്റ് ഉണ്ട്, കൂടെ മൂപ്പന്മാരുണ്ട്, എൽഡേഴ്സ് ഉണ്ട്, അവരും ഇവിടെ പ്രഷർ ചെയ്യാൻ, ഈ കേസിൽ പ്രഷർ ചെയ്യാൻ വേണ്ടി വന്നാണ്. 3-ാമത് വന്ന ആളാണ് തെർത്തുല്യൂസ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ഒരു ലോയറാണ്, സ്പീക്കറാണ്, റോമൻ അറ്റോർണിയാണ്. സീരിയസ് ആയിട്ട് കേസ് വാദിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം പൗലോസ് ലീഗ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളാണ്. അദ്ദേഹം വേൾഡ് ഫേമസ് തിയോളജിനായ ഗമാലിയന്റെ കീഴിൽ പഠിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് റോമൻ ലോ അറിയാം, ലാംഗ്വേജ് അറിയാം, അപ്പം നല്ലപോലെ തന്റെ കാര്യം വാദിക്കാൻ മിടുക്കനാണ്. അപ്പൊ അതിന് അതുപോലെ പറ്റിയ ഒരാളായിട്ടാണ് തെർത്തുല്യൂസിനെ കൊണ്ടിരുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ പ്രൊസീജിയർ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അപ്പൊ വാദികളായിട്ട് മഹാപുരോഹിതനുണ്ട്, എൽഡേഴ്സ് ഉണ്ട്, തെർത്തുല്യൂസ് ഉണ്ട്, പ്രതിയായിട്ട് പൗലോസ് ഓൾറെഡി അവിടെയുണ്ട്. അപ്പോൾ കോർട്ട് ആരംഭിക്കുകയാണ്, പ്രൊസീജിയർ തുടങ്ങി. നമുക്ക് ഇന്ന് ഇമാജിൻ ചെയ്യുന്ന പോലെ ഒരു കോർട്ട് ആയിരിക്കണമെന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാം. കുറെ ആൾക്കാര് യഹൂദന്മാര് പറയിരിക്കുന്നുണ്ട്, സൈഡില് വാദികളും, ഒരു സൈഡിൽ പ്രതി നിൽക്കുന്നു, ജഡ്ജായിട്ട് ഇവിടെ ഗവർണറുണ്ട്. അങ്ങനെ ആദ്യം വാദിഭാഗം കേൾക്കുകയാണ്. എന്താണ് വാദിഭാഗം പറയാനുള്ളത്? പല കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് തെർത്തുല്യൂസ് ഒരു നീണ്ട പ്രസംഗം നടത്തിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ ചുരുക്കമായിട്ടാണ് ഇവിടെ ഈ ബൈബിളിൽ പറയുന്നത്. തുടക്കമേ ഈ തെർത്തുല്യൂസ്, ഈ ലോയർ, ഈ ഗവർണറെ അങ്ങ് പുകഴ്ത്തുകയാണ്. നമ്മള് മലയാളത്തിൽ പറയാറുണ്ടല്ലോ സോപ്പിടുക എന്നുള്ളത്. പറയാണ്, നീ കാരണം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നു, നീ കാരണം ഞങ്ങൾ വളരെ നന്മൾ അനുഭവിക്കുന്നു, എപ്പോഴും എവിടെ ഞങ്ങൾ കൂടുമ്പോഴും നിന്നെപ്പറ്റി നന്ദിയോട് ഓർമ്മിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഗവർണർ അറിയപ്പെടുന്നത് വയലൻസിന്റെയും വികനസിന്റെയും ഗ്രീഡ് ഒക്കെ പേരിലാണ്. ഭയങ്കര കലഹക്കാരനാണ്, ഭയങ്കര ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളാണ്, അത്യാഗ്രഹിയാണ്. നമ്മൾ ഇങ്ങോട്ട് ഈ അധ്യായത്തിന്റെ അവസാനം പറയുന്നുണ്ട്, പൗലോസിനെ ജയിലിൽ നിന്ന് വിടാൻ തക്കണം കാശ് വരെ ആഗ്രഹിച്ച ആളാണ് ഈ ഫെലിക്സ്. പക്ഷെ അദ്ദേഹത്തിന്റെ കലഹം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായത് പറയുന്നുണ്ട്. അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ ഒരു സംഭവം നടന്നു. ഈജിപ്തുകാരനായ ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, ഞാൻ പല കാര്യങ്ങൾ ചെയ്യും, ഞാൻ ജെറുസലേം ദേവാലയത്തിന്റെ മതിലുകൾ ഇല്ലാതാക്കും, നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവന്റെ വാക്ക് കേട്ട് 10,000-4,000 പേര് അവനോടൊപ്പം കൂടി. അതിനുശേഷം അവൻ ഈ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഒലിവുമലയിലെത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഈ നഗരത്തിന്റെ ചുറ്റുമുള്ള കോട്ടകളെല്ലാം നിലം പതിക്കും. അപ്പൊ ആ അവസരം നോക്കി നിങ്ങൾ നഗരത്തെ കീഴടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ റോമിന്റെ ഭരണത്തിൽ നിന്നും യെരുശലേമിനെ മോചിപ്പിക്കണ ആഗ്രഹത്തിൽ നിൽക്കുന്ന ജനങ്ങൾ കൂടിയായിരുന്നു ഇവര്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോഴത്തേക്ക് റോമൻ പട്ടാളം വന്ന് ഇവരെല്ലാം പലരെയും കൊന്നു, പലരെ തടവിലാക്കി, അങ്ങനെ ഈ പ്രവാചകൻ ഓടിപ്പോയാണ്. അപ്പൊ അന്നൊരു കലഹം അടിച്ചമർത്തിയത് ഈ ഫെലിക്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പ്ലസ് പോയിന്റ് മാത്രമേ കാണാനുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് പോയിന്റ്സ് മാത്രമേ ഈ ഗവർണുള്ളൂ. എന്നാൽ ഇപ്പോഴ് ഇങ്ങനെ ഒരു പൂട്ടിപ്പണുള്ള കാരണം എങ്ങനെയെങ്കിലും പൗലോസിനെതിരായിട്ട് വിധി പറയണം, അതായിരുന്നു അവരുടെ പ്രയോറിറ്റി. അങ്ങനെ അദ്ദേഹം വന്നു പൗലോസിന്റെ ഓരോ പരാതികൾ പറയുകയാണ്. പ്രധാനമായിട്ടും 4 കംപ്ലൈന്റ് ആണ് തെർത്തുല്യോസ് പൗലോസിന്റെ എതിരായിട്ട് പറയുന്നത്. 1, അവനൊരു ബാധയാണ്. 2, കലഹമുണ്ടാക്കുന്നവനാണ്. 3, നസ്രായ മതത്തിന്റെ ലീഡറാണ്. 4, ദേവാലയം മലിനമാക്കാൻ ശ്രമിച്ചവനാണ്. ഈ 4 പോയിന്റ് ആണ് പ്രധാനമായും പൗലോസിനെതിരായിട്ട് തെർത്തുല്യോസ് പറയുന്നത്. 1 പറയുന്നു ബാധയാണ്, പ്ലേഗ് ആണെന്നാണ്, ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞ പ്ലേഗ് ആണ്. അപ്പൊ ചരിത്രകാരന്മാർ പറയുന്നത് കറക്റ്റ് ആണ്. കാരണം ക്രിസ്ത്യാനിയുടെ നമ്പര് ഓരോ ദിവസം കഴിയുമോറും പെരുകയാണ്. ഇപ്പൊ നമുക്കറിയാം കൊറോണ വൈറസിനെ പറ്റി നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ന്യൂസ് കേൾക്കുമ്പോൾ പേടിയാണ്, എത്ര മരണം നടന്നു, എത്ര പേര് സിക്കായി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഒരുപക്ഷെ പ്ലേഗ് പോലെ ക്രിസ്ത്യാനികൾ പെരുകയാണ് ജെറുസലേമിൽ മാത്രമല്ല, പൗലോസ് ലേഖയുടെ 3 മിഷണറി യാത്രയോട് യൂറോപ്പ് മുഴുവനും ക്രിസ്ത്യാനിയുടെ നമ്പർ കൂടുകയാണ്. അപ്പൊ അവൻ ഈ ഒരു ബാധ പോലെയാണ് ഇവൻ എന്നാണ് അവർ പറയുന്നത്. 2, ഇവൻ കലഹമുണ്ടാക്കുന്നതാണ്. അതായത് മോശയുടെ നിയമത്തിനെ അതെ പഠിപ്പിച്ചു, യഹൂദന്മാരുടെ ട്രഡീഷനും അവരുടെ കസ്റ്റംസ് ഒക്കെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വേറെ സംഭവം, ഈ പുറജാതികള് ക്രിസ്ത്യാനികളായപ്പോൾ, ഞാൻ ഇതിനുമുമ്പുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, പുറജാതികൾ ക്രിസ്ത്യാനികളായപ്പോൾ യഹൂദന്മാരുടെ മതാചാരങ്ങളായ ശാബത്ത്, അതുപോലെ തന്നെ അവരുടെ മറ്റ് റോസ് എല്ലാം ഫോളോ ചെയ്യണമെന്നൊരു റൂൾ വന്നു. പക്ഷെ എന്നാ പൗലോസിലി ആദ്യം മുതലേ അതിനെ ആവശ്യപ്പെട്ടില്ല. പൗലോസിലെ പറയുന്നത് പുറജാതിൽ ക്രിസ്ത്യാനികളായ ക്രിസ്ത്യാനികളായ കാരണം യഹൂദന്മാരുടെ മതാചാരങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ യഹൂദ ക്രിസ്ത്യാനികളും പുറജാതി ക്രിസ്ത്യാനികളും തമ്മിൽ വലിയ ഒരു കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. എന്തിനേറെ പറയുന്നു, പൗലോസും പത്രോസും തമ്മിൽ ഇതിന്റെ പേരിൽ പലപ്പോഴും പിന്നിപ്പുണ്ടായതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇവൻ കാരണമാണ് ഈ കലഹമുണ്ടായത് എന്ന് പറയുന്നു. 3 പറയുന്നു നസ്രായ മതത്തിന്റെ ലീഡറാണെന്ന് പറഞ്ഞു, കളിയാക്കിയ റിംഗ് ലീഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. റിംഗ് ലീഡർ അതായത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ടാണ് അത് പറയുന്നത്, കളിയാക്കി പറയുന്നത് വേടാണ്. പിന്നെ പറയുന്നു ദേവാലയം മലിനമാക്കാൻ ശ്രമിച്ചവനാണ്. ഇനി ഈ 4 പോയിന്റ് പറഞ്ഞിട്ട് പറയാണ്, പിന്നീടാണ് രസം, വായിക്കുമ്പോ അറിയാം. ഇവര് തെർത്തുലോസ് പറയാണ്, ഞങ്ങൾ ന്യായപ്രമാണ പ്രകാരം വിസ്തരിക്കാൻ ശ്രമിച്ചു, പക്ഷെങ്കിൽ ഈ സഹസ്രാധിപൻ ഇവനെ നിർബന്ധമായിട്ട് പിടിച്ചോണ്ട് പോയി. എങ്ങനെയാണ് ന്യായപ്രമാണ പ്രകാരം വിസ്തരിക്കാൻ ശ്രമിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 21 പറയുന്നുണ്ട്, അവനെ തല്ലിക്കൊല്ലുകയാണ്. അതാണ് അവരുടെ വേയില് ന്യായപ്രമാണ പ്രകാരം വിസ്താരം. ഒരല്പസമയം ലേറ്റ് ആയിരുന്നെങ്കിൽ Acts 21:31-32 പറയുന്നുണ്ട്, സഹസ്രാധിപൻ അല്പസമയെങ്കിലും താമസിച്ചു പോയിരുന്നെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു. ഇതാണ് അവരുടെ ന്യായപ്രമാണ പ്രകാരം വിസ്താരം. വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. പക്ഷെ എനിവേ അവിടുന്ന് പൗലോ ഞങ്ങൾ അവനെ ന്യായവിസ്താര രീതിയിൽ വിസ്തരിക്കാൻ ശ്രമിച്ചു ന്യായപ്രമാണ പ്രകാരം, പക്ഷെങ്കിൽ നിർബന്ധമായിട്ടും സഹസ്രാധിപൻ അവിടെ നിന്നും ഇവനെ കൊണ്ട് നിന്റെ അടുക്കൽ കൊണ്ടുവന്നു, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് വാദിക്കാൻ. അങ്ങനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇനി നീ പൗലോസിനെ വാദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും, അത് സത്യമാണ് എന്ന് നിനക്ക് മനസ്സിലാക്കും എന്ന് പറഞ്ഞു. കൂടെ വന്നവരും അത് എല്ലാവരും യോജിച്ചു എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് അതൊരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സാക്ഷി വിസ്താരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വാദിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പ്രതിയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് പ്രതിയാണ് പറയേണ്ടത്. പ്രതിയായിട്ട് പൗലോസ് ലീഗ അവിടെ നിൽപ്പുണ്ട്. പൗലോസ് ലീഗ തന്റെ പുസ്തകം പറയുന്നതാണ് അടുത്ത ഭാഗം, വേഴ്സസ് 10-21 വായിച്ചാട്ട്.
സംസാരിക്കാം എന്ന് ദേശാധിപതി ആംഗ്യം കാട്ടിയാറെ പൗലോസ് ഉത്തരം പറഞ്ഞത്, ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതി ആയിരിക്കുന്നുവെന്ന് അറിയുക കൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു. ഞാൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 നാളിൽ അധികമായില്ല എന്ന് നിനക്ക് അറിയാവുന്നതാകുന്നു. ദേവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോട് വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹം ഉണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല. ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുൻപാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് ഒക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്ന പോലെ ഞാനും ദൈവത്തിങ്കൾ ആശ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പല സംവത്സരം കൂടിയിട്ട് ഞാൻ എന്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു. അതനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു. പുരുഷാരത്തോടു കൂടിയല്ല, കലഹത്തോടു കൂടിയുമല്ല. എന്നാൽ ആസ്യക്കാരനായ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് എന്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു. അല്ല, ഞാൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ച് എന്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവ തന്നെ പറയട്ടെ.
ഇപ്പോൾ പൗലോസിനെ പറ്റി വാദികളായിട്ട് വന്നൊരു 4 കാര്യമാണ് പറഞ്ഞത്. ഇവനൊരു ബാധയാണ്, ഇവൻ കലഹം ഉണ്ടാക്കുന്നതിനാണ്, ഇവന് നസ്രായ മതത്തിന്റെ ലീഡറാണ്, ദേവാലയം മലിനമാക്കാൻ ശ്രമിച്ചവനാണ്. അപ്പൊ അവരുടെ ഭാഗം കഴിഞ്ഞ് പൗലോസ് വന്നു മുൻപോട്ട് വരികയാണ്. പൗലോസ് തന്റെ ഭാഗം ആരംഭിക്കുകയാണ്. ഇത് പൗലോസിന്റെ 3-ാമത്തെ ഡിഫൻസ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയിൽ വെച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ വെച്ചും 18-ാം അധ്യായത്തിൽ പറയുന്നു കൊരിന്തിൽ പ്രോകൗൺസിന്റെ മുമ്പാകെയും പൗലോസ് ഇതുപോലെ എത്തിയിട്ടുണ്ട്. 3-ാമതായിട്ടാണ് ഇപ്പോൾ ഫെലിക്സിന് മുമ്പാകെ എത്തുന്നത്. പൗലോസ് വന്നു തന്റെ ഭാഗം പറയാൻ ആരംഭിച്ചു. തെർത്തുലൂസ് പറഞ്ഞതുപോലെയാണെങ്കിൽ പോലും പൗലോസ് പൊതുവായ കാര്യങ്ങള് ഈ ഫെലിക്സിനെ പറ്റി ഗവർണറെ പറ്റി പറയുന്നുണ്ട്. ചുരുങ്ങിയ കാര്യങ്ങൾ അത് പറഞ്ഞ കാര്യം സത്യസന്ധമാണ്. സിമ്പിളായിട്ട് പറയുകയാണ്, നീ അനേക വർഷമായി ഇവിടുത്തെ ഗവർണറായിട്ട് ഇരിക്കുന്നു, അപ്പം എനിക്ക് ധൈര്യമായിട്ട് ഈ കാര്യങ്ങൾ നിന്നോട് പറയാൻ പറ്റും. സോ യു നോ ദ ട്രൂത്ത്, അതാണ് പൗലോസ് പറയുന്നത്. സത്യം നിനക്കറിയാം, ധൈര്യമായിട്ട് എനിക്ക് വാദിക്കാൻ പറ്റും, കാര്യം നീ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അതൊരു പുഹത്തിലല്ല, ഫാക്ട് ആണ് പറയുന്നത്. എന്നിനുശേഷം തനിക്കെതിരായി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, ഒന്ന്, ഞാൻ യെരുശലേമിൽ പോയിട്ട് 12 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 2, ദേവാലയത്തിലോ പള്ളിയിലോ നഗരങ്ങളിലോ ആരോടും ഞാൻ വാദിച്ചിട്ടില്ല, കലഹം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല, അങ്ങനെ എന്നെ ആരും കണ്ടിട്ടുമില്ല. 3, എനിക്കെതിരായി പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ ഇവർക്ക് പറ്റത്തുമില്ല. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1-ാമതായിട്ട് വീണ്ടും പറഞ്ഞു, ഞാൻ യെരുശലേമിൽ പോയിട്ട് 12 ദിവസത്തിനധികമായിട്ടില്ല. ചരിത്രകന്മാർ ഈ 12 ദിവസത്തെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് തന്റെ 3-ാമത്തെ മിഷൻ യാത്ര കഴിഞ്ഞിട്ട് കൈസര്യയിൽ നിന്നാണ് വരുന്നത്, ഫിലിപ്പിന്റെ ഭവനത്തിൽ നിന്നാണ് വരുന്നത്. വരുന്ന വഴിക്കാണ് യെരുശലേമിൽ വരുന്നു. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേയിൽ ഹി കെയിം ടു ജെറുസലേം. സെക്കൻഡ് ഡേയിൽ ഹി സ്പെൻഡ് വിത്ത് ദ അപ്പോസ്റ്റൽ ജെയിംസ് ആൻഡ് അദേഴ്സ്. 2-ാം ദിവസം അപ്പോസ്റ്റൽമാരായ യാക്കോബിന്റെ അടുത്തും മറ്റൊരു അടുത്തേക്ക് പോവുകയാണ്. പിന്നെ 3-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെ, അതായത് 6 ദിവസം, ഹി സ്പെൻഡ് ടു ഫുൾഫിൽ ഹിസ് വൗ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ നേർച്ച നേരാൻ വേണ്ടി യെരുശലേം ദേവാലയത്തിൽ പോകുന്നു. ആദ്യത്തെ ദിവസം യെരുശലേമിൽ വന്നു, 2-ാം ദിവസം യാക്കോബിനെയും മറ്റാൾക്കാരെയും മൂപ്പന്മാരെയും കാണുന്നു. 3-ാം ദിവസം മുതൽ 8-ാം ദിവസം വരെയും അദ്ദേഹം യെരുശലേമിൽ തന്റെ നേർച്ച നടക്കാൻ വരികയാണ്. 9-ാം ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് സഹസ്രാധിപൻ വന്നിട്ട്. 10-ാം ദിവസം സന്നദ്ധ സംഘത്തിന് മുമ്പാകെ നിൽക്കുന്നു. പതിനൊന്നാമത്തെ ദിവസം രാത്രിയിലാണ് കൈസറിയിലേക്ക് ഫെലിക്സിന്റെ അടുക്കിലേക്ക് കൊണ്ടിരുന്നത്. പന്ത്രണ്ടാം ദിവസം അവിടെ എത്തി. ഇങ്ങനെയാണ് 12 ദിവസം ചരിത്രം പറയുന്നത്. അപ്പൊ ഈ 12 അല്ല, ഇതിനിടയിൽ ഞാൻ ഒന്നും തന്നെ ഇതിനു മുമ്പോ ഞാൻ യെരുശലേമിൽ പോകുകയോ ഒന്നും ഒരു വിഷയം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. രണ്ടാമത് പറയുന്നു, ദേവാലയത്തിലോ പള്ളിയിലോ നഗരങ്ങളിലോ ആരോടും ബാധിച്ചിട്ടില്ല, കലഹം ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല, അങ്ങനെ ആരും കണ്ടിട്ടില്ല. ദേവാലയം പള്ളി എന്ന് പറയുന്നത് ദേവാലയം ജെറുസലേം ദേവാലയം, പള്ളി എന്ന് പറയുന്നത് സിനഗോഗാണ്. അപ്പം പിന്നെ ഞാൻ പള്ളിയിൽ പോയത് തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ പള്ളിയിൽ വന്നത് തന്നെ എന്റെ മിഷൻ പ്രവർത്തന സമയത്ത് ഞാൻ കുറെ ചാരിറ്റി കളക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് എന്റെ ജനതയിൽപ്പെട്ടവരാണ്. ജനത എന്ന് ഉദ്ദേശിക്കുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത് അത് പുറജാതി ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് തന്റെ ജനത എന്ന് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അപ്പൊ അത് ആ ചാരിറ്റി കളക്ഷൻ അവർ കൊടുക്കുവാനും ദേവാലയത്തിൽ വഴിപാട് അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. അപ്പൊ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് യാതൊരു കലഹവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് ഇവര് പറയുന്ന മൂന്നാമത്തെ കംപ്ലൈന്റ് ആയിരുന്നു, ഞാൻ ദേവാലയത്തെ അശുദ്ധമാക്കിയെന്നുള്ളത്. അത് ഞാൻ അശുദ്ധമാക്കിയിട്ടില്ല. എന്താണ് ഒരു പറയുന്നത് ചോദിച്ചാൽ, 21 അധ്യായത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 21:28 വാക്യത്തിൽ പറയുന്നുണ്ട്, ഏഷ്യയിൽ നിന്നുള്ള യഹൂദന്മാര് പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടി ജെറുസലേമിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് അവര് ശൗലിനെ നഗരത്തിൽ കാണുകയാണ്. ശൗലിനോടൊപ്പം തോഫിമാസ് എന്ന് പറയുന്ന ഗ്രീക്കുകാരൻ, അദ്ദേഹം ഗ്രീക്കുകാരൻ എന്ന് പറയുമ്പോൾ യഹൂദനല്ലാത്തതുകൊണ്ട് പുറജാതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തോഫിമാസുമായിട്ട് യെരുശലേം നഗരത്തിൽ, ദേവാലയത്തിലല്ല നഗരത്തിൽ നിൽക്കുന്നത് ഈ ഏഷ്യ എന്നുള്ള യഹൂദന്മാർ കാണുകയാണ്. അപ്പം ഏഷ്യ എന്നുള്ള യഹൂദന്മാർക്ക് പൗലോസിനെ നല്ലപോലെ അറിയാം. പൗലോസ് അവിടെ സഭ സ്ഥാപിച്ചതും പൗലോസിന് എതിർപ്പുണ്ടതൊക്കെയും ഇവർക്ക് നല്ലപോലെ അറിയാം. ഇവരൊക്കെ പൗലോസിനെ എതിർത്തവരാണ്. അങ്ങനെ എതിർത്ത പൗലോസ് ഇവിടെ നിൽക്കുന്നവർ കാണുന്ന കൂടെ ഈ യവനക്കാരനായ തോഫിമാസുണ്ട്. വൈകുന്നേരമായപ്പോഴാണ് ദേവാലയത്തിൽ വീണ്ടും പൗലോസിനെ ഇവർ കാണുകയാണ്, ഈ ഏഷ്യയിൽ നിന്നുള്ള യഹൂദന്മാർ. അപ്പോൾ അവര് നാച്ചുറലി ചിന്തിച്ചതാണ്, ഞങ്ങൾ നേരത്തെ കണ്ടപ്പോൾ തോഫിമാസും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഈ ദേവാലയത്തിലും ഈ പൗലോസ് തോഫിമാസിനെ കൊണ്ടുവന്ന് കാണും എന്നുള്ള ഒരു ജസ്റ്റ് ഇമാജിനേഷൻ, അതിനപ്പുറം ഒന്നുമില്ല. അതിന്റെ പേരിലാണ് ഇവർ കലഹമുണ്ടാക്കി ദേവാലയം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചു കിട്ടുന്നത്. അവിടെ പൗലോസ് പറയുന്നു, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഏഷ്യക്കാർക്കായ യൂതന്മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ കംപ്ലൈന്റ് വന്ന് പറയേണ്ടത് ഗവർണറിന്റെ അടുത്താണ്, പക്ഷെ അവർ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയാനത്. അപ്പൊ ഇങ്ങനെ ഒരു തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടല്ല എന്ന് പൗലോസ് പറയുകയാണ്. ഇനി ഇവര് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്, അത് പക്ഷെ തെറ്റാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമതായിട്ട് നസറായ മതത്തിന്റെ ലീഡർ എന്ന് ഇവര് പറയുന്നു, അത് ശരിയാണ്. ഇവര് പറയുന്നത് റിംഗ് ലീഡർ എന്നാണ്, അത് കളിയാക്കി പറയുകയാണ്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും പൗലോസ് പറയുന്നില്ല. പക്ഷെ പൗലോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഞാൻ ക്രിസ്തു മതത്തിന്റെ ലീഡറാണ്. അറ്റ് ദ സെയിം ടൈം ഇവര് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ, ഇവര് ഈ യഹൂദജനം ആരാധിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നുണ്ട്. ഇവരുടെ ന്യായപ്രമാണങ്ങളും ഞാൻ അത് വിശ്വസിക്കുകയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രവചന ഗ്രന്ഥങ്ങൾ അതന്നെയാണ് ഞാൻ വായിക്കുകയും ഞാൻ പഠിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള, അല്ല പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള മശിഹ എന്ന യേശുവിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരിക്കലും പോലും യഹൂദ മതത്തിനെതിരായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ കേസ് അത്ര വാലുവിളാണോ വാലിഡ് ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത്, സന്നദ്ധരി സംഘം കൂടിയപ്പോൾ, സന്നദ്ധരി സംഘത്തിൽ പരീശന്മാരും സാധുരിക്കരും ഉള്ളത് കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പരീശനാണ്, പരീശന്റെ മകനാണ്, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള പുനരുദ്ധാനത്തെ അടിസ്ഥാനമാക്കിയാണ് എന്നെ ഇവിടെ വിസ്തരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഞാൻ ഉറക്കുന്നു വിളിച്ചു പറഞ്ഞു. പക്ഷെ അതും വലിയൊരു തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതല്ലാതെ എന്തെങ്കിലും ഇവര് പറയുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചു പറയട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പൗലോസിലെയും വാദികൾ പറഞ്ഞതും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രതിയായ പൗലോസും ഫെലിക്സിന് മുമ്പാകെ തന്റെ വാദങ്ങൾ നിരത്തുകയാണ്. ഇനി ഫൈനൽ ഡിസിഷൻ, ജഡ്ജ്മെന്റ് എന്താണ്, വിധി എന്താണെന്നുള്ളതാണ് പിന്നീടുള്ള പറയപ്പെടുന്നത്. വായിച്ചാട്ട് 22 വാക്യം മുതൽ 27 വാക്യം വരെ.
ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവ് ഉണ്ടായിരുന്നിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വെച്ചു. ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവന്റെ സ്നേഹിതന്മാർ അവനെ ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിപ്പാനും കൽപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദശ്രീയായ തന്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്നു. പൗലോസിനെ വരുത്തി ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരിവശനായി. തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവാഴിയായി പൊക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി.
അങ്ങനെ വാദികളുടെയും പ്രതികളുടെയും ഭാഗങ്ങള് ഗവർണർ കേട്ടു. വാദികൾ ചിന്തിച്ചു, ന്യായമായിട്ടും പൗലോസിനെ നല്ല ശിക്ഷ കിട്ടും, വധശിക്ഷ തന്നെ കിട്ടും. അതിനുവേണ്ടിയാണ് മഹാപുരോഹിതൻ, സന്നദ്ധി സംഘത്തിന്റെ ലീഡറായ മഹാപുരോഹിതൻ വന്നു, അവരുടെ മൂപ്പന്മാർ വന്നു, ഏറ്റവും പ്രഗത്ഭനായ വക്കീലായ തെർത്തുല്ലോസിനൊക്കെ കൊണ്ടുവന്നൊക്കെ വാദിച്ചു. ശിക്ഷ കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. സംഭവിക്കുന്നത് വേറെ എന്താണ്? ഈ ഫെലിക്സിന് ക്രിസ്തുമാർഗത്തെ പറ്റി നല്ല അറിവുണ്ടായിരുന്നു. ലഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ തന്റെ മൂന്നാമത്തെ ഭാര്യയായ ദ്രുസില്ലയിൽ നിന്നായിരുന്നു ലഭിച്ചത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം പിക്ചർ ഗവർണർ കിട്ടി. പക്ഷെ അദ്ദേഹം ഭയങ്കര ടാക്ട്ഫുള്ളി ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു, പൗലോസിനെ ഇവിടെ കൊണ്ടുവന്നത് സഹസ്രാധിപനായ ലൂസിയസ് ആണ്. അപ്പൊ അദ്ദേഹം വന്നു, ഇനി അദ്ദേഹത്തിന്റെ ഭാഗം കൂടി ഇനി കേൾക്കണം, എങ്കിൽ മാത്രമേ ഇതിനെനിക്കൊരു വിധി പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇതിനുവേണ്ടി ഈ കേസ് കേൾക്കാൻ തക്കവണ്ണം ഇത് അവധിക്ക് വെച്ചു എന്നൊരു ഓർഡർ കൊടുക്കുകയാണ്. വളരെ നിരാശരായിട്ട് വാദികൾ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഗവർണർ ഫെലിക്സിന് മഹാപുരോഹിതൻ പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്ത്യാനികളെ പറ്റി അറിയാമായിരുന്നു. ഗവർണർ ഇപ്പോൾ കൈസരിയിലെ ഗവർണറാണ്, ഫെലിക്സ് ഇപ്പോൾ കൈസരിയിലെ ഗവർണറാണ്. ഈ കൈസരി എന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടിൽ സഭയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം വിവരിക്കുന്നുണ്ട്, ശതാധിപനായിരുന്ന പ്രജാതിക്കാരൻ കൊർന്നേലിയോസ് പത്രോസിനെ വിളിച്ചു വരുത്തി പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി തീർന്നയാളാണ്. അപ്പൊ അനേകം പുറജാതികളും യഹൂദന്മാരും അന്ന് ക്രിസ്ത്യാനികളായി. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികളായ പലരും ഈ ഗവർണറുമായിട്ട് നല്ല കോണ്ടാക്ട് ഉള്ളവരായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനികളുടെ വിശ്വാസവും സത്യസന്ധതയും അവരുടെ നല്ല പെരുമാറൊക്കെയും ഫെലിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം ഫെലിക്സ് എടുത്തത് എന്ന് പറയുന്നു. അപ്പൊ കേസ് അവധിക്ക് വെച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ മഹാപുരന്മാരും കൂട്ടരും സെന്റ് പോൾസിന് ശിക്ഷ പൗലോസ്ലിയായിക്ക് ശിക്ഷ ലഭിക്കാത്തതിനാൽ വളരെ നിരാശരായിട്ടാണ് തിരികെ പോയത്. അവർ പോയി, പക്ഷെങ്കിൽ പൗലോസിനെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പിന്നീട് ഫെലിക്സ് കൊടുക്കുന്നത്. അദ്ദേഹത്തെ തടവിലാക്കി അറ്റ് ദ സെയിം ടൈം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് വരുവാൻ തക്കവണ്ണം, അല്ലെ കൂട്ടുകാർ വേണ്ട സപ്പോർട്ട് ചെയ്യുവാൻ ശുശ്രൂഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഓർഡർ ഫെലിക്സ് കൊടുക്കുകയാണ്. എന്തിനാണ് ഫെലിക്സ് ഇങ്ങനെ ജഡ്ജ്മെന്റ് നടത്തിയതിന് പല റീസൺ പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗലോസ് നിരപരാധിയാണെന്ന് ഫെലിക്സിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു വധശിക്ഷ കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു തെറ്റും പൗലോസ് ചെയ്തിട്ടില്ല. എന്നാൽ യഹൂദന്മാർക്കൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ജയിലിൽ അടച്ചത്. രണ്ടാമതായിട്ട് പറയുന്നത്, പൗലോസിന്റെ കൂട്ടുകാര് കൈക്കൂലി കൊടുത്ത് പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടി വരും, അങ്ങനെ പണമുണ്ടാക്കാം എന്നൊരു ചിന്തയോടുകൂടിയാണ് ഈ ഒരു ജഡ്ജ്മെന്റ് നടത്തിയായിട്ട് പറയുന്നുണ്ട്, പിന്നീട് പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്നു, ഇതൊന്നുമല്ല, പൗലോസിന്റെ ഈ വിഷയം യഹൂദന്മാർക്ക് പ്ലീസ് ചെയ്യാൻ തക്കവണ്ണം, അവരെ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം ഒരു മേജർ ഒരു റീസൺ ഉണ്ടാക്കാൻ വേണ്ടി തറവായിട്ട് ഈ കേസ് ഒന്ന് പഠിച്ച് ഒരു വിധി പറയാൻ തക്കവണ്ണമാണ് ഇതിനെ മാറ്റിവെച്ചത് എന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പൗലോസിനൊപ്പം നല്ല ഫ്രീഡം ഉണ്ട്. കാരാഗ്രഹത്തിലാണെങ്കിൽ കൂട്ടുകാർ വരുന്നുണ്ട്, വേണ്ട സൗകര്യങ്ങളൊക്കെയും ഉണ്ട്. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഫെലിക്സും ഫെലിക്സിന്റെ ഭാര്യയും കൂടെ വന്ന് ദ്രുസില്ലയും വന്ന് പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ തക്കവണ്ണം പൗലോസിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പൗലോസ് പ്രസംഗിക്കുകയാണ്. ഈ ഫെലിക്സിന്റെ ഭാര്യ ദ്രുസില്ലയെ പറ്റി പറയുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ്. യേശുവമ്പുരാന്റെ സമയത്ത് പാലസ്തീനിൽ അധികാരത്തിലിരുന്ന ഭരണാധികാരിയായിരുന്നു ഹെറോദ് അന്തിപ്പാസ് ആയിരുന്നു. BC 4-AD 39 ആയിരുന്നു അദ്ദേഹത്തിന്റെ പിരീഡ്. അതിനുശേഷം AD 40 മുതൽ ഹെറോദ് അഗ്രിപ്പ ഫസ്റ്റ് ആയിരുന്നു ഭരണാധികാരിയായിട്ട് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇളയ മകളായിരുന്നു ഈ ദ്രുസില്ല. ഒരു നല്ല ക്യാരക്ടറായിട്ട് അല്ല ബൈബിൾ പറയുന്നത്. അപ്പൊ ദ്രിസുലയുടെ ആഗ്രഹമായിരുന്നു പൗലോസിന്റെ പ്രസംഗം കേൾക്കണം. അവള് നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും ക്രിസ്ത്യാനികളോട് ഫേവറബിളായിട്ടാണ് അവള് നിന്നത്. അങ്ങനെ പൗലോസ് വന്നു, പൗലോസിന്റെ പ്രസംഗം ആരംഭിച്ചു. പൗലോസിന്റെ പ്രസംഗത്തിന്റെ സബ്ജക്ട് ഇവിടെ പറയുന്നു, നീതി, ഇന്ദ്രിയ ജയം, ന്യായവിധി എന്നിവ പറ്റിയാണ്. റൈച്ചസ്നസ്, സെൽഫ് കൺട്രോൾ ആൻഡ് ജഡ്ജ്മെന്റ്. ഇത് കേട്ടപ്പോൾ തന്നെ ഇവർ പേടിച്ചു പോവുകയാണ്. ഇവിടെ പറയുന്നത് ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാമെന്ന് പറയുകയാണ്. കാരണം അവരുടെ ജീവിതത്തില് ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ല. ഫെലിക്സിനെ പറ്റി ആദ്യം പറഞ്ഞ പോലെ ഫെലിക്സിനെ പറ്റിയും ദ്രിസുലയെ പറ്റിയും നല്ലൊരു ക്യാരക്ടർ അല്ല സമൂഹത്തിലുള്ളത്, അങ്ങനെ നല്ല ലൈഫല്ല ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ നീതിയെപ്പറ്റിയും സെൽഫ് കൺട്രോളിനെ പറ്റിയും പ്രത്യേകിച്ച് ന്യായവിധിയെ പറ്റി ജഡ്ജ്മെന്റിനെ പറ്റിയൊക്കെ കേട്ടപ്പോൾ ഇവർ പേടിക്കുകയാണ്. പൗലോസിനെ പറഞ്ഞയക്കാണ്. വീണ്ടും ഇവർ ഇവിടെ പറയുന്നു, പൗലോസിന്റെ കൂട്ടുകാരിൽ നിന്നും അല്ലെ പൗലോസിൽ നിന്നും പണം കിട്ടുമെന്ന് ഇദ്ദേഹം ആശിച്ചു, ഇദ്ദേഹം ആഗ്രഹിച്ചു. ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, ഒരു ഗ്രീഡിയാണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഈ ഒരു വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയെങ്കിലും കുറെ പണം കിട്ടിയാൽ പൗലോസിനെ ഒരുപക്ഷെ വിടാനാണോ അതോ പൗലോസിന് ശിക്ഷ കുറയ്ക്കാനാണോ എന്ന് അറിയില്ല. പക്ഷെ പണം കിട്ടുമെന്ന് ആഗ്രഹിച്ചു, അതും നടന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പണം കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ കൂട്ടുകാരെ പൗലോസിന്റെ അടുക്കൽ അയക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ. അങ്ങനെ 2 വർഷം കഴിഞ്ഞു, ഒരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹാ തന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ ഫിലിപ്പിയിൽ വെച്ച് വരുമ്പോൾ അവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. പക്ഷെങ്കിൽ ആ ഒരൊറ്റ രാത്രിയിൽ പൗലോസ് ശ്ലീഹാ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി തീർന്നു. ഇവിടെ 2 വർഷം പല പ്രാവശ്യം പൗലോസിന്റെ പ്രസംഗം കേട്ടു, പാട്ടുപാടി പ്രാർത്ഥന മാത്രമല്ല നല്ലൊരു മെസ്സേജ് കൊടുത്തു. ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റി, ദൈവത്തെ സ്നേഹത്തെ പറ്റി അതിലൊരു മാനസാന്തരവും ഉണ്ടായില്ല. പക്ഷേ അവന്റെ ഹൃദയം പാറ പോലെ ഉറച്ചു നിന്നു എന്ന് പറയുകയാണ്. 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ പൗലോസിനെ ഇനിയും വെറുതെ വിട്ടാൽ, അവൻ ആഗ്രഹമുണ്ട് വെറുതെ വിടണം, പക്ഷെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ യഹൂദന്മാരെല്ലാം തനിക്കെതിരാകും. അതുകൊണ്ട് യഹൂദന്മാരെ പ്ലീസ് ചെയ്യാൻ തക്കവണ്ണം അവനെ തടവുകാരനായി അവിടെ ഇടുകയാണ്. 2 വർഷത്തോളം ഒരു ന്യായവിസ്താരം നടത്തിയില്ല, സഹസ്രാദിനെ വിളിച്ചില്ല, ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ, ഒരു വിധി പറയാൻ തക്കവണ്ണം ഫെലിക്സിന് സാധിച്ചില്ല. വിധി പറയണമെന്നുണ്ടെങ്കിൽ പൗലോസിനെ വെറുതെ വിടണം, അല്ലാതെ വെറുതെ വിധി പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ യഹൂദന്മാര് അവനോട് പിണങ്ങും. അതുകൊണ്ട് പൗലോസിനെ കാരാഗ്രഹത്തിൽ തന്നെ അടയ്ക്കുകയാണ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം ഫെലിക്സ് ആ ദേശത്ത് പോവുകയാണ്. അദ്ദേഹത്തിന് പകരമായിട്ട് പുർക്യോസ് ഫെസ്തോസ് എന്ന് പറയുന്ന പുതിയൊരാൾ ഗവർണറായിട്ട് വരികയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഈ മുൻപിലാണ് പൗലോസിന്റെ വിസ്താരം നടക്കുന്നത്. അതാണ് 25-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ഞാൻ എന്റെ വാക്കിൽ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ കണ്ട കാര്യം, പൗലോസിനെ സന്നദ്ധരി സംഘത്തിൽ നിന്ന് രക്ഷിച്ച് സഹസ്രാധിപൻ ഗവർണറായ ഫെലിക്സിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. വാദികളായിട്ട് മഹാപുരോഹിതനും മൂപ്പന്മാരും തെർത്തുല്യൂസ് എന്ന ലോയറും വരുന്നു. അദ്ദേഹം അവര് 4 കാര്യങ്ങളാണ് പൗലോസിനെതിരായിട്ട് പറയുന്നു. പൗലോസ് ഒരു ബാധയാണെന്നും കലഹമുണ്ടാക്കുന്നവനാണ്, നസറായ മതത്തിന്റെ ലീഡറാണ്, ദേവാലയം മലിനമാക്കാൻ ശ്രമിച്ചനാണ്, അതുകൊണ്ട് തക്ക ശിക്ഷ കൊടുക്കണം എന്ന് അവർ വാദിക്കുകയാണ്. എന്നാൽ പൗലോസ് ലീഗ തന്റെ ഭാഗം പറയുകയാണ്, താൻ ഒരിക്കലും 12 ദിവസത്തിലധികം ഞാൻ തിരിച്ചിൽ വന്നിട്ടില്ല, ഞാൻ ഒരു കലഹം ഉണ്ടാക്കിയില്ല, ദേവാലയത്തിലോ പള്ളിയിലോ നഗരങ്ങളിലോ ആരോടൊന്നും സംസാരിക്കുകയോ കലഹം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല, ആരും എന്നെ കണ്ടിട്ടില്ല, എനിക്കെതിരായി പറയാൻ ആരുമൊക്കെയും ഇവരാരും തെളിയിച്ചിട്ടില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തു, ഞാൻ നസറായ മതത്തിന്റെ ലീഡറാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ യഹൂദന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു, ന്യായപ്രമാണത്തെ ഫോളോ ചെയ്യുന്നുണ്ട്, കൽപ്പനകളൊക്കെയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള മശിഹ എന്ന യേശുവിൽ, രക്ഷകനിൽ ഞാൻ വിശ്വസിച്ചു പോകുന്നു. പക്ഷെ ഞാൻ ഒരു തെറ്റും യഹൂദമതത്തിനെതിരായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഞാൻ സന്നദ്ധരിസിന് മുമ്പാകെ എന്നെ വിധിക്കുന്നത് പുനരുദ്ധാനത്തിന്റെ പ്രകാശ നിമിത്തമാണ് എന്നൊരു വാക്ക് ഞാൻ സന്നദ്ധരിസിന് മുമ്പാകെ വിളിച്ചു പറഞ്ഞു. അതും വലിയ തെറ്റാണോ എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞു. ഫെലിക്സിന് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷെങ്കിൽ അദ്ദേഹം ഈ കേസ് അവധിക്ക് വെക്കുകയാണ്. റീസൺ പറയുന്നത് സഹസ്രാധിനായ ലൂസിയസ് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വിസ്തരിക്കാം എന്ന് പറഞ്ഞ് കേസ് അവധിക്ക് വെക്കുകയാണ്. എന്നാൽ 2 വർഷക്കാലം ന്യായവിസ്താരം നടന്നില്ല, ഒരു വിധിയും പറഞ്ഞില്ല. പലപ്പോഴും പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പൗലോസിനെ വെളിയിൽ കൊണ്ടുവന്നു. പക്ഷെ പ്രസംഗം കേൾക്കുമ്പോൾ ന്യായവിധിയെ പറ്റിയും ജഡ്ജ്മെന്റിനെ പറ്റിയും സെൽഫ് കൺട്രോളിനെ പറ്റിയൊക്കെയും പൗലോസിനെ പ്രസംഗിക്കുമ്പോൾ അതിൽ പേടിച്ച് പൗലോസിനെ വീണ്ടും തിരിച്ച് കാരാഗ്രഹത്തിലേക്ക് അടക്കുകയാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. പൗലോസ് കാശ് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കൂ എന്ന് ചിന്തിച്ചു, അതും നടന്നില്ല. അവസാനം 2 വർഷം കഴിഞ്ഞ് ഫെലിക്സ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്നും മാറിപ്പോവുകയാണ്. പുതുതായിട്ട് പ്രൊക്യൂസ് ക്രിസ്തുസ് എന്ന് പറഞ്ഞ ആൾ വരികയാണ്. അത് ദൈവം അനുവദിച്ചാൽ അദ്ദേഹത്തിന് മുമ്പുള്ള വിസ്താരം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാമെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മുടെ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛ. അച്ഛൻ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം വളരെ ഭംഗിയായി വിശദമായിട്ട് പഠിപ്പിച്ചു തന്നു. ശ്രവിച്ച എല്ലാവർക്കും അത് വളരെ പ്രയോജനപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വളരെ പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഒക്കെ ഓർത്തുകൊണ്ട് ടി സി ജോർജ് അച്ഛനും ഷാബു അച്ഛനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ടി സി ജോർജ് അച്ഛൻ പറയുകയുണ്ടായി. എല്ലാവരും അത് കഴിവതും ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഈ പ്രതിസന്ധി അതിജീവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പി സി ജോർജ് അച്ഛനോടും ഷാബു അച്ഛനോടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് സങ്കീർത്തനങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും ബൈബിൾ വായിച്ചത് ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്. ഷീന എന്ന് സ്നേഹപൂർവ്വം വിളിക്കും. ഷീന ലോസ് ആഞ്ചലസ് സെന്റ് തോമസ് വലിയ പള്ളിയിലെ മെമ്പറാണ്. വെസ്റ്റ് റീജിയനിലെ MMVS റീജിയണൽ സെക്രട്ടറിയായി ഈ വർഷം പ്രവർത്തിക്കുന്നു. ഷീനയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ്: നാളെ വെള്ളിയാഴ്ച DSW MMVS ഫാസ്റ്റിംഗ് പ്രയർ ഡേ ആയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇമെയിൽ വഴിയും വാട്സാപ്പ് മെസ്സേജ് ഒക്കെ കൂടി ഒക്കെ വഴിയായിട്ട് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. കൊറോണ വൈറസ് മൂലം ആശങ്കയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും രോഗം ബാധിച്ചവർക്കു വേണ്ടിയും അതുമൂലം കഷ്ടപ്പെടുന്ന പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നാളെ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാവരും അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക. രാവിലെ 10:30 മുതൽ 11 വരെ 10:30 AM to 11 AM സെൻട്രൽ ടൈം എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു പ്രയർ ലൈൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ബൈബിൾ ക്ലാസിന്റെ തന്നെ ഫോൺ നമ്പറും ആക്സസ് കോഡുമാണ് നാളെ പ്രയർ ലൈനായിട്ട് യൂസ് ചെയ്യുന്നത്. കഴിവുള്ളിടത്തോളം ആളുകൾ നാളെ 10:30 മണിക്ക് ഈ ആ പ്രയർ ലൈനിൽ ജോയിൻ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത് അനൗൺസ്മെന്റ് ഉള്ളത്, അടുത്തയാഴ്ച ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 8 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 25 ഫെയ്ത്ത് സ്റ്റഡിയും ബുധനും വ്യാഴം ദിവസങ്ങളിൽ പഠിക്കുന്നതായിരിക്കും. മറ്റ് അനൗൺസ്മെന്റ്സ് പ്രത്യേകിച്ച് ഒന്നും എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
ഒന്നുമില്ല, വളരെ അനുഗ്രഹീതമായ ക്ലാസ് ആയിരുന്നു അച്ഛന്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അച്ഛന, ആ സമയത്തിന്റെ ഉള്ളിൽ ഭംഗിയായിട്ട് ഏറ്റവും എത്രയോ ഗഹനമായ ഒരു വിഷയം വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. അതില് ഈ 5 വാക്യത്തിൽ പറയുന്ന പോലെ ഈ പുരുഷനൊരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെ ഇടയിൽ കലഹം ഉണ്ടാക്കുന്നതിനും അഫ്രായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഈ വൈറസ് ബാധ വന്ന് ലോകം മുഴുവൻ അത് എത്രമാത്രം ബാധിച്ചു, അതുപോലെ തന്നെ മസ്രായത്തിന് മുമ്പനായിരുന്ന സകല പണ്ഡിത വരേണ്യനായിരുന്ന പോലീസ് ശ്രീഹായെ ദൈവം വിളിച്ചു. ഒരു പോസിറ്റീവ് സെൻസിൽ ഒരു ബാധയായിട്ട് അവരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞതെങ്കിലും ലോകം മുഴുവൻ ക്രിസ്തീയ മതം അത് എത്രമാത്രം വളരുവേണ്ടക്കോണം ദൈവമിടയാക്കിയല്ലോ. സ്പഷ്ടമായ കാര്യങ്ങൾ അച്ഛൻ വളരെ ഭംഗിയായിട്ട് ഇത്ര സ്റ്റഡി ചെയ്യുന്ന പുറകിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനോടുള്ള സ്നേഹം പ്രത്യേകിച്ച് അറിയിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
വളരെ സന്തോഷം രൂപ, താങ്ക് യു ഫോർ അറേഞ്ചിങ് എവരിതിങ് കേട്ടോ. ഈ യോജത്തിനോടുകൂടെ ആലോചിച്ചാന്നറിയാം. എന്നാൽ തന്നെയും ഈ നാളത്തെ പ്രയറും എല്ലാം അറേഞ്ച് ചെയ്യാൻ വളരെ സന്തോഷം. സാബു അച്ഛനും സിസി അച്ഛനും വളരെ താങ്ക് യു. വളരെ ബ്യൂട്ടിഫുൾ ക്ലാസ് ആയിരുന്നു. താങ്ക് യു അച്ഛൻ.
താങ്ക് യു ആന്റി. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണം. രക്ഷിത പയപുത്രാജയമുള്ള ശ്രീഭായം ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളാ ഞങ്ങളെ ചമച്ചുകൊള്ളണം. ദൈവമായ കർത്താവിനേരത്തിലും കാലത്തിൽ ആ സമയത്തും നീക്കുന്നതിന്റെ ദൈവത്തിന്റെ ഇറങ്ങളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ബാറിക്കുമാർപ്പിതൃത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംശ്രവവാസം കൂട്ടായ്മ അമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ പ്രസ്ഥാനത്തോടും ഇനി ഞങ്ങൾ കേട്ട വചനത്തോടും വചനം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടും കുടുംബത്തോടും അച്ഛനെ ശുശ്രൂഷകളോടും ശുശ്രൂഷകളെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഗതിയിലും വ്യാധിയിലുമായിരിക്കുന്ന ലോകത്തോടും എപ്പോഴും എന്ന് ഒന്നേ കൊണ്ടായിരിക്കും മറാകണമേ.
Thank you, everyone. Thank you, Acha. Thank you, Andy.